നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ചില അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചായിരുന്നു. ദൈവത്തിനെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മളിത് ഓർത്തിരിക്കണം. നമ്മെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം പൂർണ്ണ സ്നേഹമാണ്. നമുക്കത് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. ഈ ഭൂമിയിൽ എന്ത് തരത്തിലുള്ള സ്നേഹമാണതെന്ന് ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്ത് ഉള്ള ഒരു സ്നേഹമാണത്. ദൈവം തന്റെ സ്നേഹത്തെ തുലനം ചെയ്യുന്നത് മനുഷ്യനോട് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ. യെശയ്യാവ് 49:15, അതിനെ താരതമ്യം ചെയ്തത് ഒരു അമ്മയുടെ സ്നേഹത്തെ പോലാണ്. ഇപ്പം ജനിച്ച ഒരു കുഞ്ഞിനോട് നാം സ്നേഹമെന്ന് വിളിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിൽ ഒരു യുവാവും യുവതിയും തമ്മിലുള്ള സ്നേഹം, നോവലുകളിലും കഥകളിലും ഒക്കെ സ്നേഹത്തെപ്പറ്റി നാം കേട്ടിട്ടുള്ള അനേക കഥകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ സിനിമ. എന്നാൽ അതല്ല ഈ ഭൂമിയിൽ കാണുന്ന ഏറ്റവും ഉയർന്ന സ്നേഹം. ഒരു യുവാവോ യുവതിയോ അവരെ തമ്മിൽ തമ്മിൽ ത്യാഗത്തിന് മുതിരില്ല. ഒരു അമ്മയെപ്പോലെ ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിന്റെ കാര്യത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം തന്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പം അവൻ അതിനെ താരതമ്യം ചെയ്തത് ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിന് അതിന്റെ അമ്മയോടുള്ള സ്നേഹം പോലെയാണ്. പ്രത്യേകിച്ച് അതിന് ആദ്യജാതനോട്. ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹം ഇത്രമാത്രം ആഴമേറിയതാണ്. അമ്മയ്ക്കറിയാമെങ്കിലും ഈ കുഞ്ഞിനു വേണ്ടി അതിന്റെ സമയങ്ങളൊക്കെ വളരെ ചെലവഴിക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും, ഈ കുഞ്ഞിനു വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കണമെന്നറിഞ്ഞിട്ടും അവൾ അതിന് തയ്യാറാണ്. ഇത് ഒരു വളരെ ചെറിയ ചിത്രമാണ് ദൈവത്തിന് നമ്മോടുള്ള വലിയ സ്നേഹത്തിന്റെ. ഇത് നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള ഒരു ചിത്രം കിട്ടും. ഒരു തെറ്റായ ചിത്രം യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തെപ്പറ്റി. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പറയുന്ന ദൈവം ഒരു കഠിനനും ഒരു ന്യായാധിപനും. അനേക ആളുകളും ഇങ്ങനെയാണ്, അവര് ദൈവത്തെ അറിയുന്നത് ദൈവത്തെ ഒരു കഠിനനായ ന്യായാധിപൻ, അല്ലെങ്കിൽ ഒരു പോലീസുകാരനെ പോലെ അവർ തെറ്റ് ചെയ്യുമ്പം പിടിക്കാൻ നിൽക്കുന്ന. എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്ന യഥാർത്ഥ ദൈവം, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൽ കൂടി അവൻ ജഡത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ, അത് ഇങ്ങനൊരു ദൈവമാണ്, നമ്മെ ആഴമായി സ്നേഹിക്കുന്നവൻ. യേശുക്രിസ്തു നിരന്തരമായിട്ടിത് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം ഒരു പിതാവാണ്. ഏറ്റവും നല്ലൊരു പിതാവ് തന്റെ മക്കൾക്കായിട്ട് കരുതുന്നതിൽ അധികമായിട്ട് കരുതുന്ന ഒരു ദൈവം. യേശു അതേക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ. അവൻ പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് എത്രയധികം തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്രയധികം ചെയ്യും. ഇവിടെ അവൻ പറയുകയാണ്, ഈ ലോകത്തിലുള്ള ഏറ്റവും നല്ല ഒരു പിതാവ് അവൻ ദോഷിയാണ് ദൈവവുമായിട്ട് നോക്കുമ്പോൾ. അതാണ് മത്തായി 7-ലെ ആ വാക്യത്തിന്റെ അർത്ഥം. ദോഷികളായ നിങ്ങൾ, അതിനർത്ഥം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഈ ഭൂമിയിലുള്ള ഏറ്റവും നല്ല പിതാവ് ദൈവവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവൻ ദുഷ്ടനാണ്. അതിനർത്ഥം അവൻ മോശപ്പെട്ടവനെന്നല്ല, എന്നാൽ ദൈവവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ. ഇതുപോലെ നക്ഷത്രത്തിന്റെ വെളിച്ചം സൂര്യന്റെ വെളിച്ചവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ അതൊരു ഇരുട്ട് പോലെയാണ്. അതുകൊണ്ടാണ് സൂര്യൻ ആകാശത്തെ ഉദിച്ചു കഴിയുമ്പം നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ശരിക്കും അപ്രത്യക്ഷമാകുന്നില്ല, അതിന്റെ വെളിച്ചമുണ്ട്. സൂര്യന്റെ വട്ടം അത്ര കൂടുതലാണ്, നക്ഷത്രത്തിന്റെ വെളിച്ചത്തെ കവച്ചുവെക്കുന്നു. അതുകൊണ്ട് അത് കാണാനായിട്ട് കഴിയുകയില്ല. യേശു ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ അർത്ഥമാക്കിയത് ഈ ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള പിതാവിന്റെ സ്നേഹം അത് അപ്രത്യക്ഷമാകും, അത് ഇരുണ്ടതാകും ദൈവത്തിന്റെ സ്നേഹവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ. ഇതാണ് അടിസ്ഥാനം നാം ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് വരുന്നതിന്റെ. അനേക ക്രിസ്ത്യാനികളും അവരുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഈ വെളിപാട് ഇല്ലാത്തതുകൊണ്ട് ചെന്നുചേരുന്നത് അരിഷ്ടിതാവസ്ഥയിലേക്കും ഭയത്തിലേക്കും കുറ്റബോധത്തിലേക്കും. ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവം അവർ നല്ലവരല്ലെന്ന് പറയുന്നു. ഇത് അവരെ മറ്റ് ബന്ധങ്ങളിലും സ്വാധീനിക്കുന്നു. കുടുംബത്തിൽ മറ്റ് ക്രിസ്ത്യാനികളുമായിട്ടുള്ള ബന്ധത്തിൽ, അതുപോലെ ഈ ലോകത്തിലുള്ള മറ്റാളുകളോടുള്ള ബന്ധത്തിലും. ഈ കാര്യങ്ങളിലെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പുതിയ നിയമം വളരെ വ്യക്തമായി പറയുന്ന ഈ കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ദൈവം നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി പദ്ധതി ഇട്ടിരിക്കുന്നതും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതുമായ എല്ലാം ഈ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം തെറ്റിപ്പോകും. അവൻ നമ്മളോട് പാപത്തെ വിട്ടുകളയാൻ പറയുമ്പോൾ അതവൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അതൊരു പിതാവ് തന്റെ മക്കളോട് പറയുന്ന പോലെ ചില സ്ഥലങ്ങളിൽ പോകരുത്, അത് അപകടമാണ്, ചില കാര്യങ്ങൾ ചെയ്യരുത്, അത് നിന്നെ നശിപ്പിക്കും, ചില ആളുകളുമായിട്ട് ബന്ധപ്പെടരുത്, അവര് നിനക്ക് പ്രശ്നമുണ്ടാക്കും. ഇതുപോലെ തന്നെയാണ്. എന്നാൽ ആ കുഞ്ഞ് അപ്പനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ, പല ചെറുപ്പക്കാരും പലപ്പോഴും ഇതുപോലെയാണ്, അവരുടെ മാതാപിതാക്കൾ ഉപദേശം സ്വീകരിക്കില്ല, അതിനുശേഷം അവർ പോയി അവരുടെ മാതാപിതാക്കൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവർ പോയി ചെയ്യുന്നു, അതിന്റെ ഫലവും അവരനുഭവിക്കുന്നു, പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നു. ഇത് തന്നെയാണ് മനുഷ്യകുലത്തിൽ നാം കാണുന്നത്. മനുഷ്യൻ ഭൂമിയിൽ എല്ലായിടത്തും ദൈവകൽപ്പനയെ നിഷേധിക്കുന്നു, ദൈവവചനത്തെ അവന് അറിയാം എന്ന് ചിന്തിക്കുന്നു. ഈ ഭൂമിയിലുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം അതാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് തിരിഞ്ഞ് മാനസാന്തരപ്പെടാൻ പറയുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കാണ്. അവനെ വിശ്വസിക്കാൻ പറയുമ്പോൾ നമുക്ക് നന്മയായിട്ടുള്ള പാതയിലൂടെ അവൻ നമ്മെ നടത്തും, അത് നമ്മുടെ നന്മയ്ക്കാണ്. വിശ്വാസത്തിന്റെ അർത്ഥം അത് ദൈവത്തെ ആശ്രയിക്കുന്നതും അതുപോലെ അവനിലുള്ള ഉറപ്പുമാണ്. ഞാൻ ദൈവത്തോട് പറയുന്ന കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു പൂർണ്ണമായും, ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു, എനിക്ക് നിന്നെ വിശ്വാസമാ. വിശ്വാസം ഇതും കൂടിയാണ്, അത് ദൈവത്തിൽ ചാരുന്നതാണ് ബലത്തിനായിട്ടും ശക്തിക്കായിട്ടും. ഈ ക്രിസ്ത്യ ജീവിതം ജീവിക്കാൻ നമുക്ക് വിശ്വാസത്തെ ഇങ്ങനെ പറയാം, നമ്മുടെ മാനുഷിക വ്യക്തിത്വം ദൈവത്തിൽ അർപ്പിച്ച് പൂർണ്ണ ഉറപ്പോടെ അവന്റെ സർവശക്തിയിൽ അവന്റെ പൂർണ്ണ ജ്ഞാനത്തിൽ നമ്മളോടുള്ള അവന്റെ പൂർണ്ണ സ്നേഹത്തിൽ, അത് ആണ് വിശ്വാസം. അവനിലുള്ള ഉറപ്പ് അവനിൽ പൂർണ്ണമായിട്ട് ചാരുന്നത്. യേശു പറഞ്ഞു, ഒരു കൊമ്പ് ഒരു വൃക്ഷത്തിൽ വസിക്കുന്നത് പോലെ അതതിൽ വസിക്കുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ ജീവരസം ആ കൊമ്പിലേക്ക് ഒഴുകുന്നു, അങ്ങനെ ഫലമുണ്ടാകുന്നു. ഇത് മാത്രമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളോട് ദൈവം ചെയ്യാൻ പറയുന്ന പല കാര്യങ്ങളും നമുക്കത് ചെയ്യാനുള്ള ശക്തിയില്ലായിരിക്കും. ഉദാഹരണത്തിന്, ദൈവം നമ്മളോട് പറയുന്നു നമ്മളെല്ലാവരോടും ക്ഷമിക്കണം. ഒരു പക്ഷെങ്കിൽ ഒരാള് അവൻ നിങ്ങൾക്ക് ഒത്തിരി ദ്രോഹം ചെയ്തിട്ടുണ്ട്, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് നിങ്ങൾ കണ്ടെത്തുന്നു അവനോട് ക്ഷമിക്കുക വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ശരി, നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്? നിങ്ങളതിനുവേണ്ടി പോരടിച്ച് അവനോട് ക്ഷമിക്കാനായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് ദൈവത്തോട് പറയുക, ഇതുപോലെ കൊമ്പിന് ഫലം കായ്ക്കാൻ കഴിയില്ല, അത് ആ മരത്തിൽ വസിക്കുന്നില്ലെങ്കിൽ ഞാൻ കാണുന്നു എനിക്ക് ഈ മനുഷ്യനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും, എന്നാൽ ഞാൻ നിന്നിൽ വസിച്ചാൽ വൃക്ഷത്തിന്റെ ജീവജലം അതിന് കൊമ്പിലേക്ക് വരുന്ന പോലെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് നിനക്ക് ഒഴുക്കാൻ കഴിയും. യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ ആത്മാവ് അവൻ ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പം ക്ഷമിച്ചതുപോലെ ഏറ്റവും മോശപ്പെട്ട കാര്യത്തെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ ചെയ്യാൻ കഴിയുന്ന, അവൻ പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണേ, അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല, അതവൻ പറഞ്ഞത് അവന്റെ ഹൃദയത്തിൽ നിന്നാ, അവൻ അവരെ സ്നേഹിച്ചു. ഇതേ ആത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് ഒഴുകുമ്പം അത് എന്നിൽ അതേ മനോഭാവം സൃഷ്ടിക്കും. അതുകൊണ്ട് യഥാർത്ഥ ക്രിസ്തീയത ഇതല്ല, സ്വയം പരിശ്രമിച്ച് ജീവിക്കുന്ന ജീവിതമല്ല. വേദപുസ്തകം പറയുന്നു, പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് ഇടപെട്ടപ്പം അവൻ അവർക്ക് 10 കൽപ്പനയും ചില പ്രമാണങ്ങളും കൊടുത്തു. പഴയ നിയമത്തിൽ പറയുന്ന ആ 1500 വർഷങ്ങൾ അതിനെ ന്യായപ്രമാണത്തിന്റെ കാലമെന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഈ ശക്തിയുടെ സ്രോതസ് ദൈവത്തെ അനുസരിക്കാനായിട്ട് കൊടുത്തിരുന്നില്ല, മനുഷ്യന് സ്വയം അത് ചെയ്യണമായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ അവന്റെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യണമായിരുന്നു. അവന് ഈ പുറമേയുള്ള കൽപ്പനകൾ അനുസരിക്കാൻ കഴിയുമായിരുന്നു. ഇതുപോലെ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, അല്ലെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, സബത്ത് ആചരിക്കുക, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇതുപോലുള്ള കൽപ്പനകൾ ആചരിക്കാൻ മനുഷ്യൻ കഴിയുമായിരുന്നു. ഈ സ്വർഗീയ ശക്തി ഇല്ലാതെ നമുക്കറിയാം ലോകത്തിലുള്ള അനേകര് ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവർ വളരെ നീതിയുള്ളവരാണ് പുറമേയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. എന്നാൽ അത് ആന്തരിക ജീവിതത്തിലേക്ക് വന്നപ്പം അവസാനത്തെ കൽപ്പന മോഹിക്കരുത്. ആ കൽപ്പന വന്നപ്പം റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത് തനിക്കത് കഴിഞ്ഞില്ല, മറ്റൊമ്പതും അവന് ചെയ്യാൻ കഴിഞ്ഞു, ഇതാചരിക്കാൻ അവന് കഴിഞ്ഞില്ല. കൽപ്പന ദൈവം മനുഷ്യന് കൊടുത്തതിന്റെ ഉദ്ദേശം ഈ 1500 വർഷങ്ങൾ കൊണ്ട് നിനക്ക് ഒരിക്കലും 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 ദൈവകൽപ്പനകൾ അനുസരിക്കാൻ എന്റെ നിലവാരത്തിൽ നിന്റെ സ്വന്തം ശക്തി കൊണ്ട് പുറമേ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് കഴിയും, പുറമേ വളരെ സാക്ഷ്യമുള്ള ഒരു ജീവിതം ജീവിക്കാൻ കഴിയും. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന അന്തരംഗത്തിലെ സത്യമാണ് സങ്കീർത്തനം 51-ാം അധ്യായത്തിൽ. ഇവിടെ ദാവീദ് പറയുന്നു, അന്തർഭാഗത്തെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ധാർമ്മിക ജീവിതമല്ല. നിങ്ങൾ ഒരാളെ പുറമേ സ്നേഹിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അവനെ വെറുക്കുന്നു. അത് ദൈവത്തിന്റെ നിലവാരവുമായിട്ട് യോജിക്കില്ല. ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹം അത് അകത്തുനിന്ന് ഒഴുകണം. പഴയ നിയമത്തിൽ ഇതൊരിക്കലും സാധ്യമല്ലായിരുന്നു, കാരണം മനുഷ്യന്റെ ഉള്ളിൽ അതിനുള്ള ശക്തിയില്ലായിരുന്നു. ഒരു കാര്യം സംഭവിച്ചത് യേശുക്രിസ്തുവിന്റെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും. താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗത്തിലേക്ക് പോയപ്പം ഈ ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു. അവൻ വന്ന് നമ്മളിൽ വസിക്കും, അവൻ ഈ ശക്തി നമുക്ക് തരും. അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ നിലവാരത്തിൽ ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പുതിയ നിയമ കാലഘട്ടത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്ന പെന്തക്കോസ് കാലം തൊട്ട് ക്രിസ്ത്യാനികൾക്ക് ഈ ശക്തി പ്രാപിക്കാൻ കഴിയും, അവരെ പരിശുദ്ധാത്മാവിനാണ് തങ്ങളെ തന്നെ തുറന്നുകൊടുക്കുന്നെങ്കിൽ. അങ്ങനെ ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയും. പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ വലിയ മനുഷ്യർക്ക് പോലും അത് സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പം മത്തായി 11-ൽ അവൻ പറഞ്ഞു, 11-ാം വാക്യം, യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അതിനർത്ഥം ആദാം മുതൽ ക്രിസ്തു വരെ മനുഷ്യരിൽ നിന്ന് ജനിച്ച ഏറ്റവും വലിയവൻ യോഹന്നാൻ സ്നാപകനാണ്. എന്നാൽ അവൻ പറഞ്ഞു, സ്വർഗരാജ്യത്തിലെ ഈ പുതിയ രാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായിരിക്കും. വേറൊരു വാക്കി പറഞ്ഞാൽ, ഇപ്പോൾ പുതിയ യുഗം തുടങ്ങിയിരിക്കുന്നു, അതിൽ മനുഷ്യനെ വളരെ ഉയരാനായിട്ട് കഴിയും പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന വലിയ ദൈവമനുഷ്യനേക്കാൾ. ആദാം മുതൽ ക്രിസ്തു വരെ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരെക്കാളും. നാം ഇത് തിരിച്ചറിയണം. നമുക്കതിനുള്ള ക്ഷമതയും കഴിവും വിഭവങ്ങളുമുണ്ട്. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ആരെക്കാളും ഉയരാനായിട്ട്. ഇത് പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ പുതിയ നിയമം എന്ന് വിളിക്കുന്നത്. അനേക ക്രിസ്ത്യാനികൾക്കും ഇതേക്കുറിച്ച് അറിയില്ല. പിശാച് അവരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പല ക്രിസ്ത്യാനികളും പഴയ നിയമത്തിന്റെ നിലവാരത്തിൽ ജീവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിനേക്കാൾ താണുപോയി പഴയ നിയമത്തിൽ ജീവിച്ച വിശുദ്ധന്മാരെക്കാൾ. മോശയെയും ഏലിയാവിനെയും പോലെ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ചിലരെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. യോഹന്നാൻ സ്നാപകനെ പറ്റി മറ്റും ക്രിസ്ത്യാനികൾ ഇവരെക്കാൾ ഉയർന്ന നിലവാരത്തിലാണോ ജീവിക്കുന്നത്? അല്ല. കാരണം അവരെ മനസ്സിലാക്കിയിട്ടില്ല. പുതിയ നിയമം അവരെ എങ്ങോട്ട് നടത്താൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ദൈവം നമുക്ക് പാപമോചനം മാത്രമല്ല നൽകുന്നത്, നാം നേരത്തെ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അവൻ നമുക്ക് ശക്തിയും തരുന്നു നമ്മിലുള്ള പാപത്തെ ജയിക്കാൻ. ദൈവത്തിന്റെ വചനം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് എല്ലാം ചെയ്യാൻ ഉള്ള ശക്തി. ദൈവം നമ്മുടെ വശത്താണ്, നമ്മെ സഹായിക്കാൻ. നമ്മുടെ പാപകരമായ ചിന്തകളിൽ നിന്ന്, ജഡത്തിന്റെ ആഗ്രഹങ്ങളിൽ നിന്ന്, പിശാചിൽ നിന്ന്, ഇങ്ങനെയുള്ള എല്ലാറ്റിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന വണ്ണം നാം ആകാൻ, തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാത്തിൽ നിന്നും. നീ ഒരു സഹോദരനോ സഹോദരിയോ, ദൈവത്തിന് നിന്റെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവൻ നിന്നെ അവന്റെ പുത്രനാകുന്ന യേശുവിനെ പോലെ നിന്റെ സ്വഭാവത്തിൽ, നിന്റെ ജീവിതത്തിൽ ഈ കാര്യം നിറവേറ്റാൻ വേണ്ടിയാണ് അവന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചത്. എന്നാൽ നമ്മളെ മുമ്പ് പഠിച്ചതുപോലെ ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല ഒരു കാര്യത്തിനും. അവൻ നാം എതുവരെ ദൈവത്തെ അനുവദിച്ചു കൊടുക്കുമോ അവിടെ വരെ മാത്രമേ ദൈവത്തിന് എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ കഴിയൂ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഒരു ഹോട്ടൽ ബിൽഡിംഗ് ആണെന്ന് കരുതുക. അതിൽ 1000 റൂമുണ്ടെന്ന് ചിന്തിക്കുക. അനേക നിലകളുള്ള ഒരു വലിയ കെട്ടിടം, അതിനുള്ളിൽ 1000 മുറികളുണ്ട്. നിങ്ങൾ ഒരു രാത്രിയിൽ ദൂരെ നിന്ന് ഈ ബിൽഡിംഗിലേക്ക് നോക്കുന്നു, അതിനകത്ത് ഒരു മുറിയിൽ വെട്ടമുണ്ട്. നിങ്ങൾക്ക് പറയാം ആ ഹോട്ടലിൽ വെളിച്ചമുണ്ട്, എന്നാൽ ഒരു മുറിയിൽ മാത്രമേ ഉള്ളൂ. അനേക ആളുകളും യേശുവിനെ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഇതുപോലെയാണ്. അവര് അവനെ താമസിക്കാനായിട്ട് ഒരു റൂം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, ആ ഹോട്ടലിന്റെ എല്ലാ മുറികളും കത്തുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും ആ ഹോട്ടൽ മുഴുവൻ പ്രകാശിക്കുന്നു. ഒരു മുറിയിൽ മാത്രമേ വെളിച്ചം കത്തുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ ഹോട്ടലിൽ വെളിച്ചമുണ്ട്, എന്നാൽ ഒരു മുറിയിലേ ഉള്ളൂ. തമ്മിലുള്ള വ്യത്യാസം ഇതാണ്: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ പാപക്ഷമയ്ക്ക് വേണ്ടി മാത്രം അനുവദിക്കുന്നതും നിങ്ങളെ മുഴുവനായി പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നതും. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പാപം ക്ഷമിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ശരി, നിങ്ങൾക്ക് പറയാം ലോകത്തിന്റെ വെളിച്ചമായ യേശു നിങ്ങളിൽ വന്നു, അവൻ എന്നിൽ വസിക്കുന്നു. നല്ലത്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്നാൽ നിങ്ങൾ പ്രകാശം കൊണ്ട് നിറഞ്ഞവരല്ല. നിങ്ങൾ നിറഞ്ഞവരല്ല പരിശുദ്ധാത്മാവുണ്ട്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ മുറികളും തുറന്നു കൊടുക്കണം. എല്ലാ മുറികളുടെയും അവൻ വസിക്കാനായിട്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുഴു സത്തയും നിങ്ങളുടെ വ്യക്തിത്വം മുഴുവനായിട്ടും തന്റെ ആത്മാവിനെ കൊണ്ട്. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തിയിൽ ചിലരെക്കുറിച്ച് വിവരിക്കുന്നതുപോലെ നിങ്ങളും ആത്മാവ് നിറഞ്ഞവരായി മാറും. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലരെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം: ആത്മാവ് നിറഞ്ഞവർ. ഇതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ളവർ നന്ദി നിറഞ്ഞവരായി ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തു അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും. അതിന്റെ ഫലം ഇതാണ്: അവർ സമർപ്പിച്ചു കൊടുത്ത എല്ലാ മേഖലകളിലും ദൈവം അവരെ നിറച്ചു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാത്ത ഒരു മേഖലയും ദൈവം നിറയ്ക്കത്തില്ല. എന്നാൽ നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാത്ത എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. പരിശുദ്ധാത്മാവിന് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കാത്ത എല്ലാ മേഖലയും അതെല്ലാം അന്ധകാരം നിറഞ്ഞതാണ്. അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും പിശാചിന് നിങ്ങളുടെ മേൽ അധികാരം കാണും. അത് പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം അതിനെ മെച്ചമായിട്ട് സൂക്ഷിക്കാനായിട്ട് ദൈവത്തിന് കഴിയും, നിങ്ങളെക്കാൾ കൂടുതൽ. പിന്നെ എന്തുകൊണ്ടാണ് മിക്ക ക്രിസ്ത്യാനികളും പൂർണ്ണമായിട്ടും സമർപ്പിച്ചു കൊടുക്കാത്തത്? എന്നാൽ അവർ ഒരു മുറി കർത്താവിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നു ദൈവമെല്ലാം നശിപ്പിക്കുന്നവനാണെന്ന്. അവർ ചിന്തിക്കുന്നു ദൈവം അവരുടെ ജീവിതം ആസ്വദിക്കാനായിട്ട് അനുവദിക്കില്ല, അവരുടെ ജീവിതം ദൈവം ബുദ്ധിമുട്ടുള്ളതാക്കും, അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ അവർ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതവർക്ക് നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, നാം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ പൂർണ്ണമായി സ്നേഹിക്കുന്നു. അവൻ ഒരിക്കലും നമ്മളോട് പറയില്ല എന്തെങ്കിലും ചെയ്യാൻ അത് നമ്മുടെ ഏറ്റവും നന്മയ്ക്കല്ലെങ്കിൽ. നമുക്ക് നല്ലതല്ല, നമുക്ക് ഏറ്റവും നന്മയാണത്. സത്യം പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നു നമുക്ക് ചുറ്റുമുള്ള എല്ലാം ദൈവം കൂട്ടി വ്യാപരിപ്പിക്കുകയാണ്. അത് എല്ലാം നമ്മുടെ ഏറ്റവും വലിയ നന്മയാകാൻ അവൻ പറയുന്നു. റോമാലേഖനം 8:28 ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അത് പുറത്താണ്, നമ്മുടെ സാഹചര്യങ്ങളിൽ. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ടത് ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. അത് നമ്മുടെ ഏറ്റവും നന്മയാക്കാൻ. അതുപോലെ നമ്മുടെ പുറത്ത് ഇതുപോലെ തന്നെ ദൈവം തന്റെ സർവശക്തി കൊണ്ട് എല്ലാ കാര്യത്തെയും നമ്മുടെ ഏറ്റവും നന്മയ്ക്ക്. അതുകൊണ്ട് ക്രിസ്ത്യാനി വളരെ അനുഗ്രഹിക്കപ്പെട്ട ആളാണ്. അവന്റെ ജീവിതത്തിൽ ഒരു സാഹചര്യവും ഇല്ല. അവനെല്ലാം ദൈവത്തിന് സമർപ്പിച്ചവനാണെങ്കിൽ അവന്റെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും അവൻ ഒരിക്കലും ഇങ്ങനെ വിചാരപ്പെടേണ്ട, ദൈവം ആഗ്രഹിച്ച പോലെ അത് നടക്കില്ല എന്ന്. ദൈവം തന്റെ മക്കളെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തോട് നടത്തിയെന്ന് വരാം നിശ്ചയമായിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മുടെ മക്കള് ശക്തരാകാൻ, ബലമുള്ളവരാകാൻ? നമ്മൾ ആഗ്രഹിക്കുകയല്ലേ നമ്മുടെ മക്കള് അലസമായിട്ടൊരു ജീവിതം നടത്താൻ? അങ്ങനെയെങ്കിലേ അവരെ ലോകത്തെ അഭിമുഖീകരിക്കാൻ ശക്തരാകുകയല്ല. ദൈവവും ഇതുപോലെ തന്റെ മക്കളെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ നടത്തും. എന്നാൽ അതെല്ലാം ദൈവം തന്റെ സ്നേഹത്തിൽ ഒരുക്കിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഒരിക്കൽ മനസ്സിലാക്കിയാൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ മടിയുള്ളവരായിരിക്കുകയില്ല. ഇന്ന് അനേക പ്രസംഗകരെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാൻ പ്രസംഗിക്കുന്നുണ്ട്. ഒത്തിരി ക്രിസ്ത്യാനികളെ അത് കേൾക്കുകയും അതിന് സമ്മതം മൂളുകയും ചെയ്യും, പറയും അത് ശരിയാണ്. എന്നാൽ അവരെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുകയില്ല. കാരണം അവർക്ക് ഈ കാര്യത്തിൽ ഉറപ്പില്ല. അവരെല്ലാം ദൈവത്തിന് സമർപ്പിച്ചാൽ അവരുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി വരുമെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഈ കാര്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സത്യത്താൽ നാം പിടിക്കപ്പെടുവാനായിട്ട് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ കാര്യം, അവരുടെ സ്വർഗീയ പിതാവ് അവരുടെ ഏറ്റവും നന്മയ്ക്കായിട്ട് തൽപരനാണ്. ഇതിനായി അവൻ പല ഉപമകൾ പറഞ്ഞു. അവരൊരിക്കലും ഒരു കാര്യത്തെ ഓർത്ത് വിചാരപ്പെടേണ്ട, കാരണം പറവകളെ പരിപാലിക്കുന്ന അവരുടെ സ്വർഗീയ പിതാവ് അവരെയും പരിപാലിക്കും. വയലിലെ താമരയെ അണിയിക്കുന്നവൻ അവരെയും അണിയിക്കും. അവരുടെ എല്ലാ ആവശ്യങ്ങളും കൂടെ ഉണ്ടാവും. ഫിലിപ്പ്യ ലേഖനം 4:19 ഒരു മനോഹരമായ വാഗ്ദാനമുണ്ട്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തിൽ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതിനർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം തരുമെന്നല്ല, അങ്ങനെ ചെയ്യാത്തതിനായിട്ട് സ്തോത്രം. അവന്റെ സ്നേഹം അതൊരു പിതാവിന്റെ സ്നേഹമാണ്. അവന്റെ മക്കളുടെ ഏറ്റവും നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു നല്ല പിതാവ് അവരെ മക്കൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് കൊടുക്കത്തില്ല, എന്നാൽ അവർക്ക് വേണ്ടിയതെല്ലാം അവൻ നൽകും. അങ്ങനെയാണ് ദൈവവും. ഫിലിപ്പ്യ ലേഖനം 4:19 ഇതാണ്, ദൈവം തരുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതേക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ കണ്ട ചിത്രങ്ങളിൽ ദൈവം വളരെ കരുണയുള്ള ഒരു മാതാവും വളരെ സ്നേഹമുള്ള ഒരു പിതാവും, രണ്ടിന്റെയും ഒരു മിശ്രിതം. മാതാപിതാക്കൾ അവരുടെ ഏറ്റവും നല്ലത് അവരുടെ കുഞ്ഞിനായി. അതുകൊണ്ട് എല്ലാം യേശുവിനെ സമർപ്പിച്ച ഒരു യഥാർത്ഥ ദൈവപൈതൽ. അവനാണ് ഈ ഭൂമുഖത്തിലുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ സത്യമായിട്ടും. ഈ അനുഗ്രഹിക്കപ്പെട്ട നിലയാണ് പിശാചി നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഭാഗം സമർപ്പിക്കരുത്, അല്ലെങ്കിൽ ആ ഭാഗം സമർപ്പിക്കരുത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഭാഗം പിശാചിന്റെ അധികാരത്തിനുള്ളിലായിരിക്കും. അവനെ അധികാരമുള്ള ആ ഭാഗമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് ഇത് മനോഹരമല്ലേ, നിങ്ങൾ റോമാലേഖനം 12:1 നാം വായിക്കുന്നത് പോലെ പൌലോസ് പറയുന്നു, ദൈവത്തിന്റെ മനസ്സലവ് ഓർപ്പിച്ച് ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായി. അതിനർത്ഥം നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യം, ദൈവത്തോടുള്ള നിങ്ങളുടെ നന്ദി പ്രദർശിപ്പിക്കാൻ, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യത്തിനായിട്ടും നിങ്ങളുടെ ശരീരത്തെ അവനായിട്ട് സമർപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെ പറയുക, നിന്റെ പദ്ധതി എന്റെ ശരീരത്തിലൂടെ പൂർണ്ണമായിട്ട് നിറവേറ്റാൻ. സദൃശവാക്യം 3:6 ഇങ്ങനെ പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും അവനെ തന്നെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ വഴികളെ നേരെയാക്കും. അതിനർത്ഥം എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ പറയാണ്, കർത്താവെ ഞാൻ നിന്നെ നനയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നീ എന്റെ കർത്താവാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. എന്നെ വഴി കാണിക്കുകയും നടത്തുകയും ചെയ്യണേ, എങ്കിൽ അവൻ ഉറപ്പുവരുത്തും എല്ലാ കാര്യവും എന്റെ ഏറ്റവും നന്മയ്ക്കായി. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യവും എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിങ്ങളുടെ വഴികളെ നേരെയാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.